നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വേദഭാഗം വളരെ ശാന്തമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, അതിന്റെ ബി പാട്ട് വായിക്കാം.
തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു,
എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഈ വാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ളതായതുകൊണ്ട് ഹി ലീഡ്സ് മീ ഇൻ ദ പാത്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയിം സേക്ക്. തിരുനാമത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് കർത്താവ് എന്നെ നീതിയുടെ പാതകളിൽ നടത്തുന്നു. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. നമ്മൾ മുമ്പേ കേട്ടു, ജനത്തിന്റെ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം അവർക്ക് എന്തെങ്കിലും ഇല്ല എന്നുള്ളതല്ല, അവരെ ഗൈഡ് ചെയ്യാനൊരു ഷെപ്പേർഡ് ഇടയിലില്ലാത്തത് കൊണ്ടാണ് അവര് വഴിതെറ്റിപ്പോയെന്നാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ നടത്തിപ്പോർത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് അവിടുന്ന് തന്നെ നീതിപാതകളിൽ നടത്തുന്നു. അടുത്ത വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മനസ്സ് നമ്മൾ പലപ്പോഴും അറിയാത്തത് കർത്താവിന്റെ കൂടെ നടക്കാത്തോണ്ട്. കർത്താവിന്റെ ബേർഡൻ, കർത്താവിന്റെ ഭാരം എന്താണെന്ന് അറിയാത്തതിന്റെ കാരണം കർത്താവിനോട് ചേർന്നിരിക്കാത്തത് കൊണ്ടാണ് കർത്താവിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ നമ്മൾ തിരിച്ചറിയാത്തത്. ഇപ്പൊ നിങ്ങൾ പറയും, എനിക്ക് തന്നെ ഒത്തിരി ഭാരങ്ങളുള്ള ആളാണ് ഞാൻ, ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ ഉള്ളൊരു ഞാന്, ഇനി ഇതിന്റെ കൂട്ടത്തിൽ കർത്താവിന്റെ ഭാരം കൂടെ എടുത്ത് ഞാന് വച്ച് ഒരു ഭാരമേറിയ ജീവൻ നയിക്കുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം മൈസൂർ പോയപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോയ സഹോദരങ്ങൾ പറഞ്ഞു, ഇനി മുമ്പോട്ട് ബെഡ് കിട്ടാത്ത ഒരു വാർഡുണ്ട് എല്ലാ ആശുപത്രിയിലും, ബാംഗ്ലൂരിലാകട്ടെ മൈസൂരിലാകട്ടെ, അവിടെ നിങ്ങൾക്കൊരു ബെഡ് കിട്ടും, നിങ്ങൾക്ക് അങ്ങനെ ഇടവരത്തില്ല, ബെഡ് കിട്ടത്തില്ല. ഏത് വാർഡാന്ന് പറയുമോ? സൈക്കോളജി വാർഡ്. എല്ലാ മുറികളും നിറയപ്പെട്ടിരിക്കുന്നു, എല്ലാ കട്ടിലുകളും നിറയപ്പെട്ടിരിക്കുന്നു, നിലത്ത് പോലും മാനസികമായ രോഗങ്ങളാൽ ഡിപ്രഷനാലും ടെൻഷനാലും ആശുപത്രികൾ നിറയപ്പെടുമ്പോൾ നാമും അതേ പ്രശ്നത്തിലൂടെ കടന്നുപോയിട്ടും നാം നമ്മുടെ സമനില തെറ്റാതെ നാം ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും, പറഞ്ഞാട്ടെ, എനിക്കൊന്നിനും എന്തുണ്ടാകത്തില്ല? എനിക്ക് സമാധാനത്തിന് കുറവുണ്ടാകത്തില്ല. പറഞ്ഞാട്ടെ, എനിക്ക് സന്തോഷത്തിന് കുറവുണ്ടാകത്തില്ല, എനിക്ക് പ്രത്യാശയ്ക്ക് കുറവുണ്ടാകത്തില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. കാരണം പേഴ്സണലി പറയാൻ സാധിക്കും, ദി ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. പ്രിയമുള്ളവരെ, നാം ഏതെങ്കിലും ഒരു മതത്തിന്റെ മതത്തിനാൽ പിടിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ, അവിടെ നിന്ന് മറ്റൊരു മതത്തിലേക്കല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഒരു റിലിജനിൽ നിന്നും വേറൊരു റിലിജനിലേക്കല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ഒരു റിലിജനിൽ നിന്ന്, ഞങ്ങൾ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം, ഒരു റിലിജൻ, ഒരു മതത്തിൽ നിന്ന് ഒരു റിലേഷനിലേക്ക് അത്രേ ദൈവം നമ്മെ ക്ഷണിച്ചത്. ഹല്ലേലൂയാ. ഒരു ബന്ധത്തിലേക്ക് അത്രേ ദൈവം നമ്മെ ക്ഷണിച്ചത്. ഈ വാക്യം മാത്രം വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ വേഗത്തിൽ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് തിരുനാമ നിമിത്തം ഒരാളെ ദൈവം നീതിയുടെ പാതകളിൽ നടത്തുന്നത്? വളരെ ശ്രദ്ധയിരിക്കണമേ. എഫ്എഫ്രാസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന രണ്ടു വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങൾ തികഞ്ഞവരും ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അവൻ ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച്, ദൈവസഭയിലായിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന് അവരെക്കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഹിതത്തെ സംബന്ധിച്ച് പരിപൂർണ നിശ്ചയമുള്ളവരായിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. നിങ്ങൾ പറഞ്ഞാട്ടെ, ദൈവഹിതത്തിൽ നാം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ആളുകൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ദൈവഹിതത്തിൽ ഞാൻ ആയിരിക്കുന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും വളരെ ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നു ഇതെന്താണ്, ദൈവത്തിന്റെ ഹിതം തന്നെ ആണ്. ആര് പറഞ്ഞു? തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടത്തുന്നവൻ അടുത്ത വാക്യം പറയുന്നത് ശ്രദ്ധിച്ചോണം. ഏലിയാ പോകുന്നേ, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടക്കുന്നവൻ അടുത്ത ഈസി ആയിട്ടുള്ള വിശാലമായ വഴിയല്ല പോകുന്നേ. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടാത്തതിന്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, കർത്താവ് നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. പഴയൊരു പാട്ടുകാരനായിരിക്കുന്നു ന്യൂമാൻ, ഹെൻറി ന്യൂമാൻ, നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടിയത് ലീക്കൺലി ലൈറ്റ്, കർത്താവേ ദയാപ്രകാശം നീനെ നയിക്കണമേ, എല്ലായിടത്തും ഇരുട്ടുകൾ പരക്കോ കർത്താവേ. അദ്ദേഹം പറയും, ഐ എം ഫാർ ഫ്രം ഹോം, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരത്തിലാണ്, നീ എന്നെ നയിച്ചാലും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിനോട് അദ്ദേഹം പറയാണ്, ഐ ഡു നോട്ട് ആസ്ക് ടു സീ ദ ഡിസ്റ്റൻസ് ഇൻ, ദൂരത്തുള്ള കാഴ്ചകളെ ഇപ്പോൾ തന്നെ എല്ലാം കാണിക്കാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. Lord, guide thou my feet one step in a for me. കർത്താവേ, എനിക്ക് കാണേണ്ടത് ദൂരത്തുള്ള കാഴ്ചകളല്ല, ഇപ്പോൾ നീ എന്നെ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരിക, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. നാം ദൈവത്തോട് പ്രാർത്ഥി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചും ഞങ്ങളുടെ ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹം, നിങ്ങൾ ദൈവത്തിന്റെ വഴികളിൽ കർത്താവിന്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അവൻ ദൃഷ്ടിവെച്ച ആലോചന പറയപ്പെടുന്ന ഒരു ഒരു കൂട്ടം. നാം മുമ്പ് കേട്ടതുപോലെ യേശു കർത്താവാകുന്ന ഇടയനാൽ നയിക്കപ്പെട്ടുകൊണ്ട് യേശു കർത്താവിന്റെ ഇമ്പകരമായ ശബ്ദം കേട്ട് യേശു കർത്താവിന്റെ തങ്ങളെക്കുറിച്ചുള്ള പരിപൂർണമായ ഹിതം തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം മുമ്പോട്ട് പോകാനാണ് ദൈവം എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാ. പക്ഷെ ഇടയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനില്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മുമ്പേ കേട്ട പോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എപ്പോഴും കൺഫ്യൂഷൻ, സ്ട്രഗിൾസ്, എപ്പോഴും സ്ട്രഗിൾസാ. നമുക്ക് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം പോലും നമുക്ക് കഴിഞ്ഞ രണ്ടു വർഷം നോക്കിയാൽ നമുക്ക് കാണത്തില്ല. പക്ഷെ കർത്താവ് ഇടയനായിട്ട് കർത്താവ് നടത്തുന്ന ആ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്റെ ഇടയനായ കർത്താവിനെ ഒരിക്കലും, നാം രാവിലെ പാടിയതുപോലെ, വിളിച്ചിറക്കിയിട്ട് ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോഴും ഞാനൊരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. എന്താണെന്ന് പറഞ്ഞാട്ടെ, എന്താണ് ശബ്ദം? ഇതാണ് വഴി, ദിസ് ഈസ് ദ വേ, ഇതാണ് വഴി, ഇതിലേ പോവുക, ഇതാണ് വഴി, ഇതിലേ പോവുക എന്നുള്ള ഇടയന്റെ ശബ്ദം നിരന്തരമായിട്ട് നാം കേട്ടുകൊണ്ടിരുന്ന, ഞാൻ പറയാം, നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. അതാ ദൈവാനുഗ്രഹം. ഇക്വഡോറിലേക്ക് കടന്നു പോയിരുന്ന അഞ്ച് മിഷണറിമാരെ കുറിച്ച് നമുക്കറിയാം. അഞ്ചുപേരും ഒരുപോലെ കൊല്ലപ്പെടുക ചെയ്തു. അതിൽ ജിമലിട്ടിന്റെ ഭാര്യ എലിസബത്ത് അലിയട്ട്, പിന്നീട് അവർക്ക് കൊച്ചുകുട്ടികളുള്ള സമയത്താണ് ജിമലിട്ട് കൊല്ലപ്പെടുന്നത്. അതിനുശേഷവും എലിസബത്ത് അലിയുടെ ജീവിതത്തിൽ അനേകം സ്ട്രഗിൾസ് കടന്നു വരുന്നതായിട്ട് അവരുടെ ജീവിതത്തിലൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ അവരവരുടെ ജീവിതം ഒത്തിരി പ്രതികൂലങ്ങളാൽ നിറയപ്പെട്ട ജീവിതം, ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട് ആ സ്ത്രീ എഴുതിയ പുസ്തകങ്ങൾ. അവർ കടന്നുപോയ സ്ട്രഗിൾസ് എത്ര വലുത്. അവർ പറയുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഇക്വഡോർ, കൊടുങ്കാടുകൾ നിറഞ്ഞ ഇക്വഡോർ വനത്തില് എങ്ങനെയാണ് വിശ്വാസം പഠിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറയാം, വിദേശത്തു നിന്ന് വന്ന സ്ത്രീയാണ്, ഇക്വഡോർ ഒക്കെ അവർക്ക് പരിചയമുള്ള സ്ഥലമല്ല, കൊടുങ്കാടുകളാണ്, വലിയ നദികളുണ്ട്, വലിയ നദികൾ. ഈ നദികൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പാലോ എന്ന് പറഞ്ഞാൽ ഒരു തടി വിലങ്ങനെ അങ്ങ് ഇടുക, വലിയൊരു തടി നീളത്തിൽ വിലങ്ങനെ ഇടുക, കൈപ്പിടിയൊന്നുമില്ല, എങ്ങനെ ക്രോസ് ചെയ്യണ്ടേ? ഈ തടിയുടെ മുകളിൽ കൂടെ നടന്നു വേണം ഈ നദി ക്രോസ് ചെയ്യാൻ. അവര് പറയാണ്, അവിടുത്തുകാർക്ക്, കാട്ടുജാതികൾ, അവർക്കറിയാം ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് വീഴാതെ പോകാൻ അറിയാം. അപ്പൊ ഇവര് ഈ തടിയെ കയറി അക്കരെ ക്രോസ് ചെയ്യുമ്പം ഒരു ഗൈഡ് എപ്പോഴും ഇവരുടെ മുമ്പിൽ നടക്കും, നടന്നു പോകുന്നുണ്ടാവും. അപ്പൊ ഇവര് പറയാ, ഞാൻ ഈ തടിയിലോട്ട് കയറുമ്പോ ഈ നദി ക്രോസ് ചെയ്യുമ്പം ആദ്യം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എങ്ങോട്ടാ നോക്കുന്നേ? വലിയ നദിയാ, വീണാ തീർന്നു. ഞാൻ നദിയിലേക്ക് വെള്ളത്തിലേക്ക് നോക്കും, പിന്നെ തടിയിലോട്ട് നോക്കും. ഹൃദയത്തിൽ വലിയ ഭാരമാണ്, എങ്ങനെ ക്രോസ് ചെയ്യുന്നേ? വീണ്ടും നദി ഇങ്ങനെ അലച്ചു മറിയ, തടിയിലോട്ട് നോക്കിയിട്ട് നമുക്കറിയാം ഒരു പ്രത്യേക ലെവലിൽ ഇങ്ങനെ പോയാലേ, ഇതൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ അവിടുത്തെ കാട്ടിയാധികാരന് ആ ഫ്രണ്ടിൽ പോയൻ എന്ത് ചെയ്യുന്നറിയോ, അവൻ അവന്റെ കൈ ഇങ്ങനെ നീട്ടും. നീട്ടുമ്പോൾ അവർ പറയാണ്, ആ കൈ നീട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് വലിയ വലിയ ഹോൾഡ് ചെയ്തൊന്നല്ല, ജസ്റ്റ് ആ കൈയുടെ അറ്റത്തൊന്ന് ഒന്ന് പിടിച്ചു. അവർ പറഞ്ഞത്, ഐ സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ദ റിവർ. ഇടയൻ വന്നപ്പോൾ, ഗൈഡ് വന്നപ്പോൾ, ഞാൻ നദികളിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു, തടിയിലേക്കുള്ള നോട്ടവും അവസാനിപ്പിച്ചു. ഞാൻ ആ ഇടയന്റെ സ്പർശനം, ആ ഗൈഡിന്റെ സ്പർശനത്താൽ ഞാൻ വിജയകരമായി ഞാൻ ആ നദി ക്രോസ് ചെയ്തു. അവർ പറയാണ്, ഐ ലേൺഡ് വാട്ട്സ് എ മീനിങ് ഓഫ് ഫെയ്ത്ത്, വാട്ട്സ് എ മീനിങ് ഓഫ് ട്രസ്റ്റ്. സങ്കീർത്തനക്കാരിങ്ങനെ പാടി, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പിഴവരും. നിങ്ങൾ എത്ര ശക്തനായ ഒരു വ്യക്തിയാണെങ്കിലും പ്രിയ സഹോദര സഹോദരി, ആ ഇടയന്റെ കരത്തിൽ അവരിൽ നീ പിടിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ടെൻഷനിലും ആകുലത്തിലും ജീവിതം തള്ളി നീക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷെ കർത്താവ് പറയുന്നു, ഇടവിടാതെ കരങ്ങൾ നീട്ടുന്ന കർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറ, തിരുനാമ നിമിത്തം എന്നെ നീതിവാദികളിൽ നടത്തുന്ന ഷെപ്പേർഡ് ഓഫ് മൈ സോൾ, ഐ ഗിവ് യു ഫുൾ കൺട്രോൾ, വെറെവർ യു മേ ലീഡ് ഐ വിൽ ഗോ. ഇതാ സമാധാനത്തിന്റെ അടിസ്ഥാനം. എന്തിനു വേണ്ടിയാ തിരുനാമ നിമിത്തം നീതിവാദികളിൽ നടത്തുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം. ഇവിടെ പഴയ നിമിത്തം നമുക്കറിയാം, ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനാ. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ദാവീദ് എങ്ങനെ ശുശ്രൂഷ ചെയ്തു? ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട്. ദൈവത്തിന്റെ ആലോചന എന്തോ ശുശ്രൂഷ ചെയ്തു. ഇനി അവന്റെ കൂടെ വന്ന ഹെബ്രോൻ യുദ്ധം നടക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ, ഒരു കൂട്ടം ആളുകൾ കുന്തുപറയാൻ എടുക്കര, വേറൊരു കൂട്ടം അമ്പയ്യം എടുക്കര. പക്ഷെ ഒരു കൂട്ടരെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണത്തില്ല. ഒന്ന് ക്രോണിക്കിൾസ്, ഫസ്റ്റ് ക്രോണിക്കിൾസ് ഒന്ന് ദിനവൃത്താന്തം 12 അതിന്റെ 32 അതിന് മുകളില് സമയക്കുറവ് എടുക്കുന്നില്ല. ഒത്തിരി പേര് പറയുന്നുണ്ട് എന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഇസാക്കാരിൽ നിന്ന് ഒരു 200 വരുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് ഇംഗ്ലീഷിൽ അറിയാവുന്ന ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ. ഇസാക്കാരിൽ നിന്ന് പറഞ്ഞു, അതിന് മുമ്പുള്ളവർ വളരെ ആരോഗ്യമുള്ളവരും പല പല കാര്യങ്ങൾ ചെയ്യാൻ എടുക്കരുവാ. പക്ഷെ ഇവരുടെ പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വായിച്ചാട്ടെ. ഒന്ന് ദിനവൃത്താന്തം 12:32 കിട്ടിയാരും വായിച്ചാട്ടെ. കണ്ടോ, ഇസ്രായേലിൽ ബാക്കിയുള്ള കുന്തവും പരിചയം എടുക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒരു 200 പേര് അവിടുന്ന് വന്ന എന്തെന്നറിയോ, ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുകയാണ്, അണ്ടർസ്റ്റാൻഡിങ് ദ ടൈംസ്. സമയത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള 200 ജ്ഞാനികൾ അവരോട് ഉണ്ടായിരുന്നു. കഥ പറഞ്ഞു, കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. അവര് ജ്ഞാനികളായിരുന്നു, അവര് ജ്ഞാനമുണ്ടായിരുന്നു. കാരണം ആ എന്ത് തീരുമാനമെടുക്കണമെന്ന്, അതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കാമേ, വിച്ച് വെർ മെൻ ദാറ്റ് ഹാഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടൈംസ്. കണ്ടോ, ടു നോ വാട്ട് ഇസ്രായേൽ ഓട്ട് ടു ഡു. ഇവരാ പറഞ്ഞു കൊടുക്കേണ്ടത് ഇസ്രായേൽ എന്നാ ചെയ്യണമെന്ന്. ശ്രദ്ധിച്ചോ വാക്യം, കണ്ടോ കണ്ടോ. രണ്ട് കാര്യം അവർക്കറിയായിരുന്നു, ഒന്ന് കാലത്തെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, രണ്ട് ഇസ്രായേൽ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയായിരുന്നു. 200 പേര് അവിടുന്ന് വന്നു. പ്രിയമുള്ളവരോട് ഇരിക്കുന്ന ഓരോരുത്തരും യുദ്ധം ചെയ്യാൻ പോകുന്ന കർത്താവിന്റെ പടയാളികൾ, ഒന്ന് കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം, രണ്ട് നാം എന്താണ് അടുത്തതായി ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ ജ്ഞാനം പ്രിയമുള്ളവർ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനിയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇനി വളരെ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ഈ ദൈവത്തിന്റെ ഇഷ്ടം, ഒത്തിരി പേര് അത് വിശ്വാസികളും അവിശ്വാസികളും കഴിഞ്ഞ ഒരു ബിസിനസ്സുകാരനൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ടുള്ള ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നത്. എല്ലാവർക്കും അറിയേണ്ട ഒരു ആഗ്രഹം. പ്രിയമുള്ള, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ സ്മൂത്തായിട്ട് മുമ്പോട്ട് നടക്കുന്നൊരു വിഷയമല്ല അവിടെ. ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമതായി ശ്രദ്ധിച്ചേ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവന് മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാം, ദോസ് ഹു ആർ സ്പിരിച്വലി ഹെൽത്തി, ആത്മീകമായി ബലമുള്ളവന് മാത്രമേ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആത്മീയബലം കിട്ടാൻ എന്ത് ചെയ്യണം? ആത്മീയബലം ഞാൻ ചോദിക്കട്ടെ, പനി പിടിച്ച് 104 ഡിഗ്രി പനി പിടിച്ച് കിടക്കുന്ന ഒരുത്തന് അവൻ എന്തറിയാം? അവന് നിങ്ങൾ നല്ല ആഹാരം കൊടുത്തു നോക്കി, അവൻ പറയും ഇതിന് ടേസ്റ്റ് ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം അവസ്ഥ എന്താണ്. അതുപോലെ സ്പിരിച്വലി സിക്കായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവം തിരിച്ചറിയാൻ പറ്റിയല്ല. ഒന്നാമത്തെ കാര്യം വീണ്ടും ജന്മം പ്രാപിക്കുക. വീണ്ടും ജന്മം പ്രാപിച്ചവൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ഇവന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ അകമേയുള്ളവൻ എവരിഡേ. വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും തികഞ്ഞ പുരുഷത്വം പ്രാപിച്ചവർ അതിനുവേണ്ടി ആ സഭയെന്നാണ് എഫേസർ 4 പറഞ്ഞു. ഇനി ഹെബ്രായർ 5 പറയുന്നു, പാല് കുടിക്കുന്നവനെല്ലാം, എന്താ പാല് കുടിക്കുന്നവനെല്ലാം? ശിശുക്കളാണെന്നല്ല പറഞ്ഞു, പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. നീതിയുടെ വചനവുമായിട്ട് അതുപോലെ പരിചയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഇഷ്ടം തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ, നമുക്ക് ആരോഗ്യമുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നേ? നമുക്ക് ഹെൽത്ത് ഉണ്ടോ എന്ന് എങ്ങനെയാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നേ? ചെക്കപ്പ് ചെയ്യും. നമ്മൾ പറയുന്നു, അയ്യോ ബ്രദറെ എനിക്ക് ആ മീറ്റിംഗിന് വരാൻ പറ്റത്തില്ല, കാരണം എനിക്ക് എന്തുണ്ടെന്നറിയ, ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ BP അല്ലെ, ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ എല്ലാം ചെക്ക് ചെയ്യുക. സൗരങ്ങളെ ഞാൻ പറഞ്ഞു, ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണേ, നമ്മുടെ ആയുസ് അത്രയും എല്ലാം കൂടെ കൂട്ടി എന്തേരെയുണ്ട്? ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു വേണ്ടി ചെക്കപ്പിന്മേൽ ചെക്കപ്പ് ചെയ്യണം കേട്ടോ, ശരീരത്തെ ആരും തുച്ഛീകരിക്കരുത്. ചെക്കപ്പിന്മേൽ ചെക്കപ്പ് ചെയ്ത് രാവും പകലും മീറ്ററെ റീഡിംഗ് എടുത്തോണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ദൈവചനമാകുന്ന കണ്ണാടിയും കൊണ്ടൊരു സ്കാനിങ് നടത്തിയിട്ടുണ്ടോ? ഇതൊരു സ്കാനിങ് മെഷീനാ, എല്ലാം തെളിയും. മറ്റേ സ്കാനിങ് മെഷീനകത്ത് നമ്മുടെ എന്താ പറയുന്നത്, ശരീരത്തിന്റെ കുറവുകൾ തെളിയുമ്പോൾ ഇത് എവിടെയാ? ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ളത്? എന്തോ ഹൃദയത്തിന്റെ ചിന്തകളെയും നിലവുകളെയും വിവേചിച്ചറിയുന്ന ദൈവവചനമാകുന്ന സ്കാനിങ് മെഷീന്റെ അടിയിൽ കയറിയേ ഒരു ദിവസം ഒന്ന് ഇരുന്ന് നോക്കണം. അതുകൊണ്ട് ബൈബിൾ നമ്മോട് കമാൻഡ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നമ്മളതിന് വേറൊരിടത്ത് പോകണ്ട, നമ്മൾ നമ്മളെ ടെസ്റ്റ് യുവർസെൽഫ് എന്നാ പറഞ്ഞേ. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ തക്കണ്ണമുള്ള ഒരു ആത്മീയ ഹെൽത്ത് എനിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, തെർമോമീറ്ററിൽ എന്താ കാണിക്കുന്നേ? നമ്മുടെ സ്പിരിച്വൽ ടെമ്പറേച്ചർ. അകത്തെ മനുഷ്യന്റെ സ്പിരിച്വൽ ടെമ്പറേച്ചർ. ഈ പുതിയ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇപ്പം പുതിയ തലമുറയ്ക്കും ഒക്കെ മനസ്സിലാവത്തില്ലോ, അത് പഴയ തലമുറയ്ക്കും. നമ്മുടെ തെർമോമീറ്ററിലും നമ്മുടെ BP ആർഎസ് ഒക്കെ എത്രയാ? അകത്തെ മനുഷ്യന്റെ BP എത്രയാ? പോട്ടെ, സാധാരണക്കാരൻ പോട്ടെ, ഇവിടെ ഓട്ടക്കാരും ഉണ്ടോ? ഇവിടെ ആരുമില്ല. രാജ്യത്തിന് വേണ്ടി ഓടുന്നവരുമെല്ലാം ഉണ്ടോ? ഓടിയിട്ടുള്ളവരുണ്ടോ? ഓട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്ന പോലെ വല്ലപ്പോഴും ചെക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല, അവൻ എന്നും ചെക്ക് ചെയ്യണം. ഓട്ടക്കാരങ്ങനെയാ, അവൻ എപ്പോഴും ചെക്ക് ചെയ്യണം, അവന്റെ BP കൂടുന്നുണ്ടോ, കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, കാരണം രാജ്യത്തിന് വേണ്ടി ഓടേണ്ടവനാ. ഇവിടെ ഓട്ടക്കാരും ഇല്ലേ? ഇല്ല. തിരുവചനം പറയുന്ന നമ്മളെല്ലാം ആരാ? വിരുത് പ്രാപിക്കാൻ ഓടുക. ഓട്ടക്കാരോട് നമ്മൾ, ഓട്ടക്കാരൻ നമ്മുടെ മക്കൾ വല്ലതുകൊണ്ട് പറയടാ, ഹെൽത്ത് സൂക്ഷിച്ചോണം കേട്ടോ, ഓടേണ്ടതാ. പ്രിയ സഹോദരങ്ങളെ, അവൻ വാടുന്ന കിരീടത്തിന് വേണ്ടി ഓടുമ്പം വാടാത്ത കിരീടത്തിന് വേണ്ടി ഓടിക്കേണ്ട നാം, ഓടേണ്ട നാം, നമ്മുടെ സ്പിരിച്വൽ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം കെയർഫുൾ ആയിരിക്കണം. ദൈവമേ, എന്റെ ഹൃദയത്തെ ശോധന തന്നെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി പറഞ്ഞാട്ടെ. ശാശ്വതമായ മാർഗത്തിൽ ദൈവത്തിന്റെ വഴികളിൽ എന്നെ നടത്തണമേ. അകത്തെ മനുഷ്യന് ആരോഗ്യം കിട്ടാൻ ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ ആഹാരം എന്താ? ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ കഴിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഫുഡ് കഴിക്കുന്നുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ ദൈവവചനമാകുന്ന ആഹാരം. അയ്യോ പറഞ്ഞു, ഞാൻ എന്റെ ആഹാരത്തെക്കാൾ നിന്റെ വചനത്തെ സൂക്ഷിച്ചെന്നാ പറഞ്ഞു. ഇനിയും അല്ലാത്തതിനെ കുറിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ദൈവവിഷയമായി സമ്പന്നനാകാതെ, പിന്നെ ദൈവവിഷയമായി സമ്പന്നനാകാതെ, അതെന്തൊരു സമ്പന്നതയാ? ദൈവവിഷയമായി സമ്പന്നത, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. എങ്ങനെയാകുന്നുള്ള ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി. യാക്കോബ് പറയുകയാണ്, വിശ്വാസത്തിൽ ദൈവം ലോകത്തിൽ ദരിദ്രരാവിലെ വിശ്വാസത്തിൽ സമ്പന്ന, അതെന്തോ വിശ്വാസത്തിൽ സമ്പന്നത. കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. എന്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ, അതാ ആദ്യ ശുഭമാകണ്ട്. എന്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായി ശുഭമായിരിക്കണമെന്നാ പറഞ്ഞേ. ചോദിക്കട്ടെ, ആഹാരം കഴിക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞെന്നറിയോ, ദൈവത്തോട് നമ്മൾ പറയുന്ന ബ്രദറെ ആഹാരം, അല്ല കർത്താവെ, ആഹാരം കഴിക്കണം എന്തില്ല പറഞ്ഞു? ആഹാരം കഴിക്കാൻ എന്തില്ല? നമ്മൾ നാലോചിച്ചു, ഈസ് ഇറ്റ് റിയാലിറ്റി? ഇത് അതൊരു സത്യം. ആഹാരം കഴിക്കാൻ സമയമില്ലെന്നുള്ളൊരു കൈവെക്കാവോ? എനിക്കല്ല, മറ്റേ ഫുഡ് കഴിക്കാൻ സമയമില്ലാത്ത ആരെല്ലാം ഉണ്ടോ? നിങ്ങൾ തികഞ്ഞവരും ദൈവികത സംബന്ധിച്ചൊക്കെയും പൂർണ്ണം നിശ്ചയമുള്ളവരെ ആഹാരം പറഞ്ഞു തരാം. പറയാം, പുതിയ നിയമം വായിക്കണം, പഴയ നിയമം വായിക്കണം, തിരുവചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം. ഉദാഹരണം, ഒരു ചെറിയ ഭാഗം മാത്രം പറയാം. യോബിന്റെ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവന് ജീവിതത്തിൽ കഷ്ടതയുടെ മധ്യത്തിൽ ഒരു ബലം കിട്ടും. കാരണം അവന് യോബിനെ പോലെ പറയും, എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇനിയും കൂടി, എന്റെ ശരീരം ഇല്ലാതായി തീർന്നാലും ഞാൻ ദേഹമുള്ളവനായിട്ട് എന്റെ കർത്താവിനെ കാണും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തോട് ഇന്റിമസിയിൽ വരും. അവന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകും, ഒരു മെഡിറ്റേഷൻ ഉണ്ടാകും. സങ്കീർത്തനങ്ങളാൽ 150 സങ്കീർത്തനങ്ങളും ഇവന്റെ ഹൃദയത്തിൽ എന്തിയെന്നറിയോ? അവന് ദൈവം ഒരുപക്ഷെ ഭൗതിക സമ്പത്ത് കൊടുത്തേക്കാം, വീടോ വാഹനങ്ങൾ കൊടുത്തേക്കാം. പക്ഷെ അവൻ പറയും, ഹൃദയത്തിന്റെ ആഴത്തിൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നോട് ചേർന്ന് പറ, 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം ഇറ്റ് ഈസ് പ്രഷ്യസ് എന്നവൻ പറയും. ഹല്ലേലൂയ. നമ്മൾ പറയോ, നമ്മുടെ പൊസഷൻസിനെ നോക്കിയിട്ട് പറയോ, 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ കർത്താവെ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾ രക്ഷപ്പെട്ടു. സദാപ്രസംഗിലേക്ക് വാ. എല്ലാം ഉള്ളവനും പറയുക, എല്ലാം ഉണ്ട്. അവൻ കണ്ണിന് ആഗ്രഹിച്ചതെല്ലാം മേടിച്ചവനാ. അവൻ പറയുന്നു, വാനിറ്റി, എല്ലാം മായ, മായ. അവൻ വീണ്ടും ധ്യാനിക്കുക. ആഹാരം കഴിക്കുന്നവൻ അവന്റെ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസും ഇതെല്ലാം കണ്ടിട്ട് എന്റെ ജീവിതം സെക്യുർ ആണെന്ന് പറയുന്ന വ്യക്തികൾ സഭപ്രസംഗം വായിക്കും, മനസ്സിലാവുക എല്ലാം മായ. പിന്നെ ഉത്തമ ഗീതങ്ങൾ. ഓ, നമ്മളെ ഉത്തമ ഗീതങ്ങൾ ആര് വായിക്കും? ഉത്തമതകളെ കടന്നു വരിക. ജ്ഞാനം, ഹൗ ടു ലവ്, എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം, എങ്ങനെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ ചുമ്മാ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാ. ഇങ്ങനെ ഓരോ വചനങ്ങളിലൂടെ കടന്നു 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 വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വഴി ക്ലിയർ ആവും. ഇതായി പറഞ്ഞു വരുന്നത് ആ വഴിയുടെ പേരാണ് ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം അവൻ എന്നെ നീതി പാതകളിൽ നടത്തുന്നു. പ്രിയസ്വരങ്ങളെ, തിരുവചനത്തിന്റെ സമൃദ്ധിയാണ് നമ്മളെ ജീവന്റെ പാതയിലേക്ക് നടത്തുന്നത്. ഒരു കാര്യം ദൈവഹിതമാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? പറയാം, ദൈവവചനത്തെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയവൻ ആ കാര്യത്തിൽ സംശയമില്ല. അവനറിയാം, ദിസ് ഇസ് ഗോഡ്സ് വിൽ, ഇത് ദൈവഹിതമാ, കാരണം ഇത് ദൈവത്തിന്റെ വചനത്തിലുള്ളതാ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പ്രിയമുള്ളവരെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. എന്നോട് വിയോജിപ്പുള്ളവരുണ്ട്, ക്ഷമിക്കണം. ഇവിടെ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവന് മാത്രമേ പുതിയ എറുസലേമിൽ ആ റോഡിലൂടെ നടക്കാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ ദിവസവും ആത്മാവിന്റെ നദിയിൽ നിന്ന് കുടിക്കുന്നവനെ അന്ന് വീതിയുടെ നടുവിൽ കുഞ്ഞാടിന്റെ സിംഹാസനം ഒഴുകുന്ന ജീവജല നദിയിൽ നിന്ന് കുടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഉദാഹരണം പറയാം, ഇവിടെ യേശുവാകുന്ന വഴിയിലൂടെ നടക്കുക. നിങ്ങൾ ചിന്തിക്കുക, യേശുവാകുന്ന വഴിയിലൂടെ നടന്ന് 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 നല്ല പരിചയമായി, നല്ല പരിചയമായി. ദൈവത്തിന്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ച് അവൻ എന്തായി? നല്ല പരിചയമായി. അതിനകത്തൊരു സൗരം പറഞ്ഞ ഉദാഹരണം ഞാൻ എന്നെ ടച്ച് കൊണ്ട് പങ്കുവയ്ക്കുക. ഇപ്പൊ ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഭർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ആർക്കറിയാം? എഴുതി അവിടെ ഒട്ടി ചോദിച്ചിട്ടുണ്ടോ, ഇതാണ് എന്റെ ഇഷ്ടങ്ങൾ? എങ്ങനെ എങ്ങനെ മനസ്സിലാക്കിയേ? ഒരു പിടിയില്ലേ? എങ്ങനെ മനസ്സിലായേ? കൂടെ ജീവിച്ച് പഠിച്ചതാ. ഇതാ ഈ പറയുന്നതിന്റെ ചുരുക്കം. ആ ഭാര്യയോട് ചോദിക്കുക, അവള് കൃത്യമായിട്ട് പറയും ഭർത്താവിന് പഞ്ചസാര എത്രയും വേണം, കായക്ക് ഏത് കളർ ഷർട്ടാ ഇഷ്ടം, എന്നത് പറയുന്നതാ ഇഷ്ടം, എന്നത് പറയാതിരിക്കുന്ന ഇഷ്ടം. ഇതെങ്ങനെ മനസ്സിലാക്കിയേ? കൂടെ ജീവിച്ചും കൂടെ നടന്നും ഉണ്ടും ഉറങ്ങിയും പരിശീലിച്ചതാ. കർത്താവിന്റെ കൂടെയും ഇതല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ അതിനകത്ത് ഇനിയും കർത്താവിന്റെ കൂടെ ഞാനും നിങ്ങൾ നടക്കാതെ ഹൗ ടു, ഒത്തിരി പുസ്തകമുണ്ട് ഹൗ ടു. അവിടെ സെയിൽസ് കണക്ക് ചുമ്മാ കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ട് വരാം. ഹൗ ടു, ഹൗ ടുവിൽ ഒന്നും കാര്യമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ ഇഷ്ടം എങ്ങനെ പഠിച്ചു? ഹൗ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഹസ്ബൻഡ്സ് വിൽ. നിങ്ങൾ പുസ്തകം വായിച്ചാണോ? നിങ്ങൾക്കറിയാം, ഇനി ഭർത്താവ് ഇല്ലാത്തൊരു സമയം ഒരാൾ വന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഭർത്താവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒരു മെസ്സേജ് പറയാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും വേണേ ഒരു 10 മണിക്കൂർ മെസ്സേജ് പറയും. ദിസ് ഈസ് ലൈഫ്. ജീവിതം കൊണ്ട് പഠിക്കുന്നതാ. കർത്താവേ, ഇത് നിന്റെ ഇഷ്ടമാ, ഇത് നിന്റെ അനിഷ്ടമാ. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ ഭൂമിയിൽ വെച്ച് പഠിച്ചവനാണ് പുത്തനാം എരുശലേമിൽ കുഞ്ഞാടിന്റെ വലതുഭാഗത്ത് കാന്തയായിട്ടിരിക്കുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കാരണം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ഇങ്ങനെ ദൃഷ്ടി വെച്ച ആലോചന പറയുന്നേ, പറഞ്ഞിട്ട് വേണ്ട ആലോചന മനസ്സിലാക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇനി ഭവനത്തിലെ ഉദാഹരണത്തിട്ട് വരാം. നമ്മൾ അവിടെ ഇരിക്കുക, അവിടെ ദൈവവൽക്കാരൻ അവിടെ വന്നിരിക്കുക, ഭർത്താവ് എന്തോ ഒന്ന് കണ്ണുകൊണ്ട് കാണിച്ച് ഭാര്യയോട്, ഒന്നും പറഞ്ഞില്ല. മനസ്സിലായോ മനസ്സിലായില്ലയോ? എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്കറിയാം, തിരിച്ചു നമുക്കൊന്നും പിടികിട്ടിയില്ല. ഇതെന്തുവാ പറഞ്ഞേ? ചായയോ അപ്പൊ എന്തെങ്കിലും എടുത്തോണ്ട് വരാനായിരിക്കും പറഞ്ഞേ? പറഞ്ഞില്ല. ഇങ്ങനെ കർത്താവിന്റെ കണ്ണുകളിൽ നോക്കി 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 നടന്നവന് നിത്യതയിൽ പിതാവിന്റെ വലതുഭാഗത്ത് അനേക രാജ്യങ്ങളെ ഭരിക്കാൻ അപ്പുറത്തിരിക്കുമ്പം ഓരോ ദിവസവും ട്യൂഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവിന്റെ കണ്ണ്, കർത്താവിന്റെ മുഖം, കർത്താവിന്റെ പുരികങ്ങൾ, അവന്റെ ഇമ വെട്ടുമ്പോൾ അവൻ അറിയാം, ദിസ് ഈസ് ഗോഡ്സ് വിൽ. ഇങ്ങനെ ദൈവികതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവളെ കുറിച്ചാ പറയുന്നത്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെ നിന്റെ പുത്രഭവനത്തെ നീ മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഹല്ലേലൂയ. എങ്ങനെ വെളിപാടസ്വത്തിൽ വാക്യമുണ്ട്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരവനെ അനുഗമിക്കുന്നു. നിങ്ങൾ പറയാം, എന്ന് തുടങ്ങിയതാ നടപ്പ്? കുഞ്ഞാട് എവിടെ പോയാലും അവർ പുറകെ പോവുക. ഇത് സ്വർഗത്തിലോ ആരംഭിച്ച നടപ്പാണോ ഭൂമിയിൽ ആരംഭിച്ച നടപ്പാണോ ഒന്ന് പറയാമോ? പ്രിയമുള്ളവരെ, ഭൂമിയിൽ കുഞ്ഞാട് എവിടെ പോയാലും പുറകെ പോകുന്നവൻ, അവൻ അങ്ങനെ പരിചയിച്ചു പോയി. അവനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പം പിടിച്ചു കെട്ടിയിട്ടാലും അവൻ കുഞ്ഞാട് പോകുന്നിടത്ത് അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതൊരു കണ്ടിന്യൂവേഷനാ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഇനി വീതിയുടെ നടുവിൽ, നമ്മൾ വിചാരിക്കുന്ന വീതിയുടെ നടുവിൽ, അതൊരു വഴിയാ. വഴിയെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, അക്ഷരികമായ ഒരു വഴിയുണ്ട്. പക്ഷെ യേശുവാകുന്ന വഴിയിലൂടെ ദിവസം തോറും നടന്ന് 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 നടന്നാണ് ഈ വ്യക്തി പോകുന്നത്. ഇനിയും ഈ ലോകയാത്രയിൽ യേശുവാകുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ ക്ഷീണിക്കുമ്പോ എന്നാ കുടിക്കണം. സൈഡിലെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒഴുകുന്ന ഒരു ജീവജല നദിയുണ്ട്. കർത്താവ് പറഞ്ഞു എന്റെ ഒക്കെ വന്ന് കുടിക്കട്ടെ. ഇനിയും വിശക്കുന്നുണ്ട്, എന്താ കഴിക്കണ്ടേ? ജീവവൃക്ഷമാകുന്ന ക്രിസ്തുവിൽ നിന്ന് വഴിക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ അവിടെ ഒറിജിനലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ നടന്നു പോകുമ്പോൾ ആശ്ചര്യമായിട്ട് എടുക്കണ്ട, ക്ഷീണവും വിശപ്പും അവിടെ ഇല്ലെന്ന് പറയുന്നു. പക്ഷെ ഇവൻ അതിലെ നടന്നു പോകുമ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ നദിയുണ്ട്, അതിന്റെ കരയ്ക്ക് ജീവോർച്ചമുണ്ട്, അക്കരെ ഇക്കരെ നിപ്പുണ്ട്. 12 മാസവും രസം എന്നറിയോ, ഇത് പോകുന്നതനുസരിച്ച് ഇതിന്റെ ഫലം മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. 12 വർഷം മുമ്പ് യേശുവിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ ഫലമാണോ ഇന്ന് ഇന്നലെ കഴിച്ചേ? 12 വർഷം മുമ്പ് നമ്മൾ അറിഞ്ഞ ഫലം ഇതാണ്. യേശു വളരെ കരുണയുള്ളവനാ, ദയയുള്ളവനാ, നമ്മൾ എന്താവശ്യങ്ങളും പറഞ്ഞാലും അതൊക്കെ ചെയ്തു വരുന്നവനാ. ഇപ്പൊ അങ്ങനെയാണോ? അല്ല, ഇപ്പോൾ പുതിയ ഫലങ്ങളാണ്. ക്രിസ്തുവിന്റെ സൗന്ദര്യം ആ ആലയത്തിലിരുന്ന് ഭക്ഷിക്കുന്ന, ക്രിസ്തുവിന്റെ സൗന്ദര്യം കാണുന്ന കാന്ത പറയും, എനിക്കൊരു കാര്യം മാത്രം മതി, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഇനി വേറൊരു അതിശയമുള്ളൊരു കാര്യമുണ്ട്. അവിടെ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ഒരു പാട്ട് പാടുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പാട്ടിലെ അറിയത്തില്ലെങ്കിൽ നമ്മൾ പറയാം സ്ക്രീനെ കാണിക്കും, സഹോദരന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ പഠിക്കാൻ പറ്റത്തില്ല. Can you explain it? ഒരു കൂട്ടം കർത്താവിന്റെ കൂടെ നടന്ന ഒരു കൂട്ടം ആളുകൾക്കല്ലാതെ വേറെ ആർക്കാ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെന്ന്? അതെന്തു പാട്ടാ? ഇപ്പോഴുള്ളവരെ ഒരുപക്ഷെ സീതോ ഗീയാദിലെ 3500 പാട്ട് നമുക്കറിയായിരിക്കാം, പക്ഷെ കർത്താവിനോടുകൂടെ നടക്കുന്നവന്റെ ഹൃദയത്തിൽ ഒരു സംഗീതമുണ്ട്, എന്റെ യേശു എന്റെ സംഗീതവും എന്റെ ഫലവുമാകുന്നു. ലോർഡ് യു ആർ മൈ സോങ്. ഇതാണ് തിരുനാമ നിമിത്തം നീതിപാതകളിലുള്ള നടത്തം. അതൊരു പരിചയമാ. ഇനി ഇതിലെങ്ങനെ വർദ്ധിച്ചു വരാൻ ഞാൻ പറയാം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവങ്ങളോട് ഞാൻ പറയാ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രോംപ്റ്റിങ്സ് ഉണ്ടാവും. പരിശുദ്ധാത്മാവ് പറയും, ഡു ദിസ്. അത് ചെയ്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവർ. വീണ്ടും ഒരു ശബ്ദം കേൾക്കും, നമ്മൾ പറയാ പറ്റത്തില്ല. അടുത്ത വീണ്ടും പരിശുദ്ധാത്മ പറഞ്ഞു, ചെറിയ കാര്യമായിരിക്കും, നമുക്ക് കൊണ്ട് എടുക്കാൻ മല്ലാത്ത ഭാരമൊന്നുമല്ല. നമ്മൾ പറഞ്ഞു ഇപ്പൊ നേരമില്ല. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാവോ? ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ഒന്നും ദൈവം എന്നോട് അല്ലെ അനേകരുടെ പരാതി. ഇപ്പം ദൈവം എന്നോട് അതിന് ആളുകൾ എത്തുന്ന റീസൺ എന്നറിയോ? ദൈവത്തിന് ചിലരോട് ഭയങ്കര ഇഷ്ടവും, ദൈവത്തിന് അങ്ങനെ ഒന്നുമില്ല. താൻ പറയുന്ന ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ആര് അനുസരിക്കുന്നുവോ അവനോടാണ് ദൈവം പിന്നെയും 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 പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവം പറഞ്ഞൊരു ചെറിയ കാര്യം അനുസരിച്ചപ്പം നിങ്ങൾക്കുണ്ടായ ഒരു സന്തോഷമുണ്ടില്ലേ? പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. അതിനെ ഐ കാനോട്ട് എക്സ്പ്ലെയിൻ. ആ സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ്സ് അതൊരു ഓഷനാ, ഒരു സമാധാനം ഉണ്ടായി. ഇതാണ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഞാൻ ചോദിക്കട്ടെ, തിരുനാമ നിമിത്തം നമ്മൾ നീതിപാതകളിൽ നടക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവോ? ഉള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ദൈവികത അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാ ദൈവത്തിന്റെ ഹിതം ഞാൻ ചോദിക്കുന്നത്? ഞാൻ ദൈവികത അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യണം. ഞാൻ ദൈവത്തോട് ചോദിക്കുക, ലോർഡ് റിവീൽ യുവർ വിൽ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എന്ന് പറഞ്ഞ എവിടെ? ഭൂമിയിൽ എവിടെ? അങ്ങ് അന്റാർട്ടിക്കയിൽ ഒന്നുമല്ല, എന്റെ ജീവിതത്തിൽ, എന്റെ വീട്ടിൽ, എന്റെ ഓഫീസിൽ ഞാൻ ആയിരിക്കുന്നിടത്ത്, അതാ ഭൂമി എന്ന് പറയുന്നത്. അവിടെ നിന്റെ ഇഷ്ടം നിറവേറണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. അവിടെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. കർത്താവേ, ഞാൻ പറയുന്നത് ഇതുവരെ നടന്നവര്, ഞാൻ പറഞ്ഞു നിങ്ങൾ വീണ്ടും നടക്കുക, നടപ്പ് ആരംഭിച്ചിട്ടില്ലാത്തവര് കർത്താവിന് നാം മുമ്പേ കേട്ട പോലെ കർത്താവിനെ തന്നെ നോക്കി ഇടയനെ തന്നെ അനുഗമിച്ച് 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 നടക്കുക. ഇനി അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. ഒരാൾ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? പറഞ്ഞേ, ഞാൻ പറയാം. ആ വ്യക്തി ഒരു വിശ്രമത്തിലായിരിക്കും. ഒത്തിരി ഒരു ലേസി ആണെന്നല്ല, ആ വ്യക്തി ഒരു വിശ്രമത്തിലായിരിക്കും. ശരിയാണോ അല്ലയോ? റെസ്റ്റ്, ഒരു സ്വസ്ഥത, ക്വയറ്റ് സ്പിരിറ്റ്. വലിയ വിഷയങ്ങളുണ്ട്, പക്ഷെ അവരൊരു ക്വയറ്റ് സ്പിരിറ്റ്. നമ്മൾ നിങ്ങൾക്ക് വിഷയമൊന്നുമില്ലേ, വിഷയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കർത്താവിനെ അനുഗമിക്കുന്നോണ്ട് അവർക്കറിയാം ഈ പ്രതികൂലങ്ങളല്ലേ ഈ ഒരു വലിയ മല ഫ്രണ്ട് നിൽക്കുക. ഓക്കെ, നമ്മൾ മല കണ്ട് പേടിക്കുക, പക്ഷെ നമ്മുടെ മുമ്പിൽ നടക്കുന്നവൻ ആരാ? ആരാ ഈ മല ഫേസ് ചെയ്യേണ്ട ആദ്യം നമ്മളാണോ കർത്താവാണോ? കർത്താവ് അതിനെ ഫേസ് ചെയ്യുമ്പോ ആ മല എന്ത് ചെയ്യുന്നറിയോ, കർത്താവ് അതിനെ സമഭൂമിയാക്കും. ഇല്ലെങ്കിൽ ഈ മലയുടെ അപ്പുറം ചാടിക്കടക്കാനുള്ള ആത്മബലം ദൈവം നമുക്ക് തരും. അപ്പൊ നമ്മൾ പറയും, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും എന്തില്ല, എനിക്കൊന്നിനും കുറവില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പം ദൈവജനത്തിലെ സാധാരണ കാര്യങ്ങൾ വിട്ടു കളഞ്ഞോ? ഒരു പ്രശസ്തനായ തിയോളജിയൻ, അദ്ദേഹം ദൈവജനം ശരിക്കും പഠിച്ചൊരാളാ. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ചോദിച്ചു, ഇത്രയും വർഷം നിങ്ങൾ ദൈവജനം പഠിച്ചില്ലേ, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയില്ലേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ, ദൈവത്തെ കുറിച്ചൊന്നും ഒരു മനുഷ്യന്റെ അറിവ് വളരെ ലിമിറ്റഡ് ആണ്. എങ്കിലും ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് എന്തറിയാം? അപ്പൊ ആളുകൾ പ്രതീക്ഷിച്ച മറുപടി, കർത്താവ് നമ്മൾ പറഞ്ഞ പോലെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആകാശത്തെയും ഭൂമി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്രയും വർഷം ബൈബിള് പഠിക്കുകയും കർത്താവിന്റെ കൂടെ നടക്കുകയും ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പാട്ട് പാടി, യെസ് ജീസസ് ലവ്സ് മീ, യെസ് ജീസസ് ലവ്സ് മീ, ദ ബൈബിൾ സേസ് ഇറ്റ് സോ. പ്രിയസഹോദരങ്ങളെ, നമ്മളൊരു പക്ഷേ വെളിപാട് പുസ്തകത്തിന്റെ എല്ലാ മർമ്മങ്ങളും പഠിച്ചാലും ദൈവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മുടെ ഹൃദയം. ഞാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, നിങ്ങളും പ്രാർത്ഥിക്കുന്നതിന് ആഗ്രഹിക്കുക, കർത്താവെ നാളുകൾ കഴിയുന്നത് കൊണ്ട് ബുദ്ധിയുണ്ട് ഇത് പഠിക്കാൻ എന്നെ കൈവിടല്ലേ കർത്താവെ, ഇതൊരു ഹൃദയത്തിന്റെ പുസ്തകമാ. ബുദ്ധിയുണ്ട്, ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാ, ബുദ്ധികൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിന്നെ രക്ഷിക്കണം കർത്താവെ. ബുദ്ധികൊണ്ടുള്ള പാട്ട്, ബുദ്ധികൊണ്ടുള്ള ആരൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ നോക്കുക, ആരൊക്കെ ഇരിപ്പുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണ്ട. ദൈവമേ, കുറച്ച് പുതിയതായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ വന്നല്ലോ, നല്ലതായിട്ട് പ്രാർത്ഥിക്കണ്ടേ കർത്താവെ. ആ റിലിജിയോസിറ്റിയുടെ എല്ലാ മൂടുപടങ്ങളും വലിച്ചു കയറി കളഞ്ഞിട്ട് ഒന്നും അറിയാത്ത ഒരാട് ഇടേന്റെ പിന്നാലെ പോകുന്ന പോലെ നമുക്ക് പറയാം, ഷെപ്പേർഡ് ഓഫ് മൈ സോൾ, ഐ ഗിവ് യു ഫുൾ കൺട്രോൾ. കർത്താവ്, ഞാൻ നിനക്ക് എല്ലാം തരുക, നീ എവിടെ പോയാലും കുഞ്ഞാട് പോകുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ വരും. ഒത്തിരി ആളുകൾ, ഞാൻ അവസാനിപ്പിക്കും, ഒത്തിരി ആളെ സംബന്ധിച്ചാൽ അവര് വിശ്വാസത്തിൽ വന്നപ്പോഴത്തേ എന്തെന്നറിയോ, കടുവിനെ പോലെ ചിറകടിച്ച് പറക്കുമായിരുന്നു, ഭയങ്കര പറക്കലായിരുന്നു. ഇപ്പൊ പറക്കലും ഇല്ല, ഒന്നുമില്ല, ചിറ കുടിഞ്ഞ് അഴ കിടക്കുക. പക്ഷെ അടുത്ത് പറയുന്നത് കഴുകിനെ പോലെ ചിറകെടുത്ത് നടക്കും, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യഹോവ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പൊതുക്കും അവർ, കഴുകന്മാരെ പോലെ പിന്നൊന്നുമില്ല. അവരോട്ടം തുടങ്ങി കുറെ കഴിഞ്ഞ്, കുറെ പേര് പറക്കലോടുകൂടി ആദ്യത്തെ ഒന്നര വർഷം പറക്കൽ കഴിഞ്ഞ് അവർ അവസാനിപ്പിച്ചു, ബാക്കിയുള്ളവർ കുറച്ചുകൂടെ സ്ഥിരത കാണിച്ചു, അവരങ്ങ് ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. ഓട്ടത്തിൽ നമുക്കറിയാം ലോക ജട പിശാചൊക്കെ ഉണ്ട്, അവർ ഓട്ടം നിർത്തി, കുറെ പേർ ഓട്ടം നിർത്തി. പക്ഷെ കുറച്ചു പേരുണ്ട്, അവരെന്താ ചെയ്തേ, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുന്നുണ്ട്. ഹാലലുയ്യാ, ക്ഷീണിച്ചു പോകാതെ ശാന്തമായിട്ട് ഇടേന്റെ പുറകിൽ നിങ്ങൾ നടക്കുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, അത് ആദ്യത്തെ പറക്കലിനെക്കാട്ടിലും ഓട്ടത്തെക്കാട്ടിലും ദൈവത്തിന് ശ്രേഷ്ഠമാ. ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ഉള്ള ആത്മീയ പറക്കലിനെക്കാട്ടിലും ഞായറാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ കർത്താവിനെ ശാന്തമായിട്ട് അനുഗമിക്കുന്ന, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന, ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആ ഒരു സ്ഥിരതയുള്ള നടത്തം, ആ നടത്തമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യ. പ്രാരംഭമായിട്ട് ദൈവം വചനത്തിലൂടെ സംസാരിക്കും. സ്പിരിച്വലി സിക്കായെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റിയല്ല. രണ്ടാമതായി, ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കേട്ട് നടക്കണം, പരിചയിക്കണം, അനുസരിക്കാതിരിക്കരുത്, അനുസരിക്കണം. കർത്താവിനെ കേട്ട് 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 നമ്മൾ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് മുമ്പോട്ട് നടക്കും. മൂന്നാമതായി, സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മുടെ ഇടപെടും. ഒരു സാഹചര്യങ്ങളിലൂടെ, ഒരുപക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ നാളുകൾ എടുത്ത് പ്രാർത്ഥിച്ചു കാണും, നോ പ്രോബ്ലം. പക്ഷേ ചെറിയ ചെറിയ തീരുമാനങ്ങൾ, വാട്ട് അബൌട്ട് സ്മോൾ സ്മോൾ ഡിസിഷൻസ്? ഒരു പക്ഷെ നിങ്ങൾ കേട്ടൊരു പാട്ടായിരിക്കാം, മനസ്സിലായി, ഗോഡ് സ്പീക്കിംഗ് ടു മീ. അല്ലെ, നിങ്ങൾ പോകുമ്പം ഒരു ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുക, ഗോഡ് സ്പീക്കിംഗ് ടു മീ. അല്ലെ, ഒരു സഹോദരൻ പ്രൈസറോട് പറഞ്ഞിട്ട് എന്തോ ഒരു വേർഡ് പറഞ്ഞു, ദൈവം എന്നോട് സംസാരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ പറഞ്ഞെന്നറിയോ, ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും ദൈവഹിതത്തിന്റെ ആവശ്യം എനിക്കില്ല. ഇപ്പം എനിക്ക് വലിയ കാര്യങ്ങൾ, അതായത് ഉദാഹരണം വീട് വെക്കുക, പിന്നെന്താ മാരേജ്, വിദേശയാത്ര, ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് ദൈവത്തിന്റെ ഹിത ആവശ്യമാണ്. പിന്നെ അനുദിന ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളൊന്നും ദൈവഗത എനിക്ക് ആവശ്യം ഇല്ല. അങ്ങനെ ഒരു കാര്യമില്ല. ആടിനെ കുറിച്ച് പറയുന്നത്, ആട് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു മൃഗമാണ്. നമ്മളെ അതുമായിട്ടാണ് കമ്പയർ ചെയ്ത ദൈവം. രണ്ട്, എത്ര കിടത്തിയാലും എന്ത് ചെയ്യത്തില്ല, ആട് കിടക്കത്തില്ലെന്നാ പറയുന്നത്. കാരണം എന്നറിയോ, ഒരു ഭയമെങ്കിലും ഉണ്ടെ ആടിന് കിടക്കാൻ പറ്റിയല്ല, അവൻ എന്നെ കിടത്തുന്നു. ടെൻഷൻ ഉണ്ടായി കിടക്കത്തില്ല. ഈ കംപ്ലീറ്റ് ഒരു വിശ്രമത്തിലുണ്ടെങ്കിലേ ആട് കിടക്കുള്ളൂ. പ്രിയമുള്ളവരെ, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത തന്നിട്ടേ ഈ പച്ചയായ പുൽപ്പുറത്ത് അവൻ കിടത്തത്തുള്ളൂ. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള ജലാശനരികത്തേക്ക് എന്നെ കൈപിടിച്ച് നടത്തുക. പാനപാത്രം എന്ത് ചെയ്യുക, നിറഞ്ഞ് കവിയുക. പാനപാത്രം നിറഞ്ഞ് കവിയുക. നന്മയും നമ്മുമ്പേ കേട്ടു, ആവശ്യക്കാരൻ ചുറ്റും ഇരിക്കുക, നമ്മൾ എന്നാ കൊടുക്കും? ഈ സൗരങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് തുറന്നിട്ട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നിങ്ങളുടെ അറിവുകൾ പറഞ്ഞാൽ മരിച്ചുവന് വീണ്ടും മരണം നിങ്ങൾ കൊടുക്കുന്നേ. അവന് വേണ്ട ജീവനാ, അവന് വേണ്ടത് യേശുവാ. പറ, അങ്ങനെ ഞങ്ങളിൽ മരണവും അവരിൽ ജീവനും വ്യാപരിക്കുന്നു. ഞങ്ങൾ സകലവിധത്തിലും കഷ്ട സഹിക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നതിന് ഉപേക്ഷിക്കപ്പെടുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എപ്പോഴും ഞങ്ങൾ വഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സഭയിലുള്ള ഓരോരുത്തരും ഇനി ചില ഞായറാഴ്ചകൾ കൂടെ പുതിയ പ്രസംഗങ്ങൾ കേട്ട് മുമ്പോട്ട് ഓടുവാൻ അല്ല കർത്താവേ, കാലത്തിന്റെ തിരശീല വീഴുന്ന അവസാന കാലത്തിന് മുമ്പെങ്കിലും തിരുനാമത്തെ പ്രതി നിന്ദിക്കപ്പെടുവാനും കഷ്ടങ്ങൾ സഹിപ്പാനും സ്വർഗത്തിന്റെ പുസ്തകത്തിൽ പ്രതിഫലമുള്ളവരായി കർത്താവേ തേജസ്സോടെ നിൽപ്പാൻ തക്കവണ്ണം അവരെ നീ ആക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാം, ഗോഡ് വിൽ ഗിവ് യു വിഷൻസ്. സ്വർഗീയ ദർശനങ്ങൾ ദൈവം നമുക്ക് തരും. രണ്ട്, ഡ്രീംസ്. അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. പറഞ്ഞിട്ട് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, പ്രിയമുള്ളവർ, നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത മക്കളെ ഓർത്ത് ഭാരപ്പെടുവൊന്നും വേണ്ട. നിങ്ങൾ ആത്മാവിന്റെ തീ പിടിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും സൺഡേ വന്നിട്ട് പോകുന്നല്ലോ പറഞ്ഞ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ ഉപനക്കാർ ദർശനങ്ങൾ കാണും. നിങ്ങളുടെ വൃത്തന്മാർ സ്വപ്നങ്ങളെ കാണും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. പ്രാർത്ഥിക്കുക, കർത്താവേ, തിരശീല വീഴുന്നതിന് മുമ്പ് ഒരു അന്ത്യകാല ഉണർവുണ്ടെങ്കിൽ കർത്താവേ, ആ ഉണർവിൻ പങ്കാളികളാകുവാൻ തക്കവണ്ണം നിന്റെ കൂടെ നിരന്തരമായി നടന്ന് 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 ഞങ്ങളുടെ സ്വയമില്ലാതെയായി ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറയുന്ന ഒരു കൂട്ടം പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ അവർ കർത്താവിനെ ഉയർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, അവൻ എല്ലാവരെയും അവങ്കിലേക്ക് ആകർഷിക്കും. നിങ്ങൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. ഇസ്രായേലിനെ നടത്തിയത് പറയാം, അവസാനിപ്പിക്കുക. പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. എവിടെ തേജസ്സുണ്ടോ അവിടെ മഞ്ഞ ഉണ്ടായിരുന്നു. എവിടെ തേജസ് ഉണ്ടായിരുന്നോ അവിടെ പാറയിലെ വെള്ളം ഉണ്ടായിരുന്നു. എവിടെ തേജസ് ഉണ്ടായിരുന്നോ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു 10,000 പേര് വരുന്നില്ലല്ല കാര്യം. കർത്താവിന്റെ നാമത്തിൽ അനേക കാര്യങ്ങൾ രക്ഷിക്കപ്പെടും, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് എത്ര കോടി ഉണ്ടെങ്കിലും എന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ ശക്തിയും ഗ്ലോറി ഇല്ലെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ്. കർത്താവോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, എന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ ശക്തിയും ഗ്ലോറി ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ദൈവത്തിന്റെ ഗ്ലോറി ഉണ്ടായിരിക്കണം. അങ്ങനെ സമുദ്ര ജലത്താൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനം കൂടെ നിറയുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവർ ദൈവത്തിന്റെ ഗ്ലോറിയെ കുറിച്ച് മനസ്സിലാക്കും. യേശു ആരാണ്, അവന്റെ തേജസ് എന്താണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ഹിതം ചെയ്യുവാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചിരുന്ന് പാടുക മാത്രമല്ല, കർത്താവേ, ഇനി ഒരു കാര്യം പറയാം, ദൈവഹിത പ്രകാരം പോകാൻ ആഗ്രഹിക്കുക, തെറ്റിദ്ധരിക്കില്ല, അതൊരു ഒരു ഈസി പാത്ത നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ വിചാരിക്കുക ദൈവഹിതം എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ പാട്ടുപാടി അല്ല. ദൈവഹിതത്തിലൂടെ പോകുന്നവൻ എന്തുണ്ട്, കഷ്ടവും പ്രയാസവും ഉണ്ട്, അത് ഇടുക്കും ഞെരുക്കുമുള്ള വഴിയാ, കർത്താവ് പറഞ്ഞ കാര്യമാണ്, സുഖമായ വഴിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവനൊരു തന്റെ ദിവ്യ സന്നിധാനം തരും, ദിവ്യമായ സമാധാനം ഉണ്ടോ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ, ഉണ്ടോ ഇല്ലയോ? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന ദേശത്ത് മാനസിക രോഗാശുപത്രികൾ അനുദിനം നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധി ചെന്ന് ചോദിക്കുക, ലോർഡ് ആരാണ് കാരണക്കാരൻ? ദൈവത്തോട് നിലവിളിക്കുക, കർത്താവേ നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ